نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وعلى آله وصحبه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഏതെങ്കിലും ഒരു നിയമം നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ ചെയ്യുക, ആകാശത്തു നിന്നും ജിബ്രീൽ അലൈഹി സ്വലാമയെ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക എന്നതാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്കുമേൽ നിർബന്ധമാക്കിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമെ ഇങ്ങോട്ട് അയച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. നമുക്കറിയാവുന്ന മിഅ്റാജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ എത്താവുന്നതിൽ ഏറ്റവും അടുത്തെത്തിക്കൊണ്ട് അവിടുന്നാണ് നമ്മുടെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് എന്ന് നാം അറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ്, എത്ര പ്രാധാന്യമാണ് നമ്മുടെ റബ്ബ് ഈ നമസ്കാരത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമ്മുടെ അർക്കാനുൽ ഇസ്ലാമിൽ, ഇസ്ലാമിലെ അഞ്ചു കാര്യങ്ങൾ, അഞ്ചു നെടുംതൂണുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അഥവാ ഷഹാദത്ത് ചൊല്ലി ഒരുവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള എന്ന് പ്രഖ്യാപിച്ച ഒരുവൻ, അവൻ ഏറ്റവും പ്രധാനമായുള്ള ഏറ്റവും വലിയ അമൽ അത് നിസ്കാരമാകുന്നു. സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കൽ ഈ നമസ്കാരത്തിലുണ്ട്. ഒരടിമക്ക് തന്റെ റബ്ബിനോട് ഏറ്റവും സാമീപ്യസ്ഥനായിരിക്കാൻ സാധിക്കുക അത് സുജൂദിലായിരിക്കുമ്പോഴാണ്, അഥവാ നമസ്കാരത്തിലാണ് തന്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്നത്. സഹോദരങ്ങൾ, നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് മഹ്ശറിൽ നമുക്ക് വിചാരണയുണ്ട്. ആ വിചാരണയിൽ മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ ചെയ്യുന്നത് അവന്റെ നമസ്കാരത്തെ കുറിച്ചായിരിക്കും. ആ നമസ്കാരം, ആ വിചാരണയിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ബാക്കിയുള്ള അമലുകളിലെല്ലാം അവൻ വിജയിച്ചു കഴിഞ്ഞു, അവന് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ അവനോട് ചോദിക്കപ്പെടുന്ന അവന്റെ നമസ്കാരങ്ങളിൽ അവന് കൃത്യമായ ഉത്തരമില്ല, അതിൽ കുറവുകളുണ്ട് എങ്കിൽ ബാക്കിയുള്ള അമലുകളുടെ കാര്യവും വളരെ കഷ്ടമായിരിക്കും. ആ നമസ്കാരമാണ് ഒരു മുസ്ലിമിന്റെയും കാഫിറിനെയും തമ്മിൽ വേർതിരിക്കുന്നത്. അഥവാ ആ നമസ്കാരം നിലനിർത്തുന്നവന് മാത്രമാണ് ഇസ്ലാം ദീനിൽ സ്ഥാനമുള്ളൂ. ആ നമസ്കാരം പാഴാക്കുന്നവന് ഈമാനിന്റെ യാതൊരംശവുമില്ല. ആ നമസ്കാരം നിലനിർത്തുന്നവനാണ് ഈ ദീനുൽ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ആ നമസ്കാരം കൃത്യമായി സംരക്ഷിച്ചു പോരുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ, അവരുടെ മുഖങ്ങളിൽ, നാളെ അവരുടെ കവറുകളിലെല്ലാം തന്നെ പൂർണ്ണമായ വെളിച്ചമുണ്ടായിരിക്കുന്നതാണ്. നാളെ അമ്പിയാക്കളുടെ കൂടെയും സിദ്ദീഖീങ്ങളുടെ കൂടെയും ശുഹദാക്കളുടെ കൂടെയും ആയിരിക്കും അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്നാൽ ആ നമസ്കാരം പാഴാക്കിയ ആളുകൾ, അവരുടെ മുഖങ്ങളിൽ കറുപ്പായിരിക്കും, അവരുടെ ഹൃദയങ്ങളിൽ കറുപ്പായിരിക്കും. നാളെ അവൻ കബറിലേക്ക് ചെന്നാൽ അവിടെയും കൂരിരുട്ടായിരിക്കും. ഖിയാമത്ത് നാളിലും അവന് മുന്നിൽ ഉണ്ടാകുക കൂരിരുട്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വിജയത്തിന്റെ മാർഗമാണ് ഈ നമസ്കാരം. നാം വിജയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളുടെ നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. എന്താണ് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലുടനീളം പറഞ്ഞിട്ടുള്ളത് അഖീമുസ് സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ്. അല്ലെങ്കിൽ വിജയിച്ച ആളുകളെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് യുഖീമൂന സ്വലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നവരെന്നാണ്. ഒരിക്കലും തന്നെ യഫ്അലൂന സ്വലാ, കേവലം നമസ്കരിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, മറിച്ച് ഖിയാമുസ് സ്വലാ, ഇഖാമത്തുസ് സ്വലാ എന്നതിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇഖാമത്തുസ് സ്വലാ സഹോദരങ്ങളെ? ഇഖാമത്തുസ് സ്വലാ അഥവാ നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കേവലം അതിന്റെ ബാഹ്യമായ രൂപം കൊണ്ടുവരിക എന്നുള്ളതല്ല. അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി പിന്നീട് ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്ത് അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ കൃത്യമായി നമസ്കാരം നിർവഹിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ കൃത്യമായ ഇഖാമത്തുസ് സ്വലാ അവൻ കൊണ്ടുവന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ ആ ഇഖാമത്തുസ് സ്വലാത്ത് എന്താണെന്ന് നാം മനസ്സിലാക്കണം. പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നു, ഇഖാമത്തുസ് സ്വലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം അതിന്റെ ഉള്ളും പുറവും കൃത്യമായി നമസ്കരിക്കലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുപോലെ അതിന്റെ ഷുറൂത്തുകൾ, നിബന്ധനകൾ, അതിന്റെ അർക്കാനുകൾ, അതിന്റെ വാജിബാത്തുകൾ, റുക്കുനുകൾ, നമസ്കാരത്തിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട കാര്യങ്ങൾ, അതിൽ നിർബന്ധമായി ഉണ്ടാകേണ്ടതും സുന്നത്തായ കാര്യങ്ങളുമുണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് അതിന്റെ പുറവും പൂർണ്ണമായ ഹൃദയ സാന്നിധ്യത്തോടുകൂടി അതിന്റെ ഉള്ളും നന്നാക്കിക്കൊണ്ട് ഒരുവൻ അവന്റെ പറവും സുന്നത്തുമെല്ലാം ചിട്ടപ്പെടുത്തുന്നെങ്കിൽ അതാണ് ഇഖാമത്തുസ് സ്വലാത്ത്. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു വാഗ്ദാനം നൽകിയിട്ടുള്ളത്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം അവനെല്ലാം മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തടയും എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള നമസ്കാരത്തെക്കുറിച്ചാണ്. നമ്മുടെ നമസ്കാരം ശരിയായില്ല എങ്കിൽ നമുക്കൊരു പക്ഷേ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അതിനാൽ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അവരാദ്യമായി ശ്രദ്ധിക്കേണ്ടത് അവർ തിരിച്ചു പോകേണ്ടത് അവരുടെ നമസ്കാരത്തിന്റെ കാര്യത്തിലാണ്. അല്ലാഹു പറഞ്ഞ രീതിയിലുള്ള നമസ്കാരമാണോ അത് നമസ്കരിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ ഓരോരുത്തരും നിരന്തരമായി പരിശോധിക്കണം. കാരണം നമസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു തവണ ചെയ്യേണ്ട ഹജ്ജ് പോലെയുള്ളതല്ല, അല്ലെങ്കിൽ വർഷത്തിൽ ഒരു മാസം മാത്രം നിർബന്ധമുള്ള റമദാൻ പോലെയല്ല, മറിച്ച് അവന്റെ നിത്യ ജീവിതത്തിൽ അഞ്ചു നേരം അവനെപ്പോഴാണോ അവന്റെ ബുദ്ധി മറിഞ്ഞു പോകുന്നത്, അവൻ മരണപ്പെട്ടു പോകുന്നത്, അത്രയും കാലം അവൻ രോഗിയായാൽ പോലും അവൻ യാത്രക്കാരനായാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഇളവുകൾ നൽകി എന്നല്ലാതെ പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. അതിനാൽ ആ നമസ്കാരത്തെ കുറിച്ച് നാം നിരന്തരമായി ചർച്ച ചെയ്യുകയും അതിൽ വരുന്ന കുറവുകൾ പഠിക്കാൻ ശ്രദ്ധിക്കുകയും വേണം സഹോദരങ്ങളെ. ആ നമസ്കാരം നമുക്ക് കൃത്യമായി നിർവഹിക്കേണ്ട അതിന്റെ നിബന്ധനകളെ കുറിച്ചാണ്, അതിന്റെ ഷുറൂത്തുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലുള്ള സകല അമലുകൾക്കും പ്രധാനമായി മൂന്ന് നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അഥവാ ഇസ്ലാം ദീനിൽ ഏതൊരു അമൽ സ്വീകരിക്കണമെങ്കിലും അവൻ മുസ്ലിമായിരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. മുസ്ലിമാകാത്ത ആളുകൾക്ക്, ദീനുൽ ഇസ്ലാമിൽ പ്രവേശിക്കാത്ത ആളുകൾക്ക് വലിയ ശിർക്ക് സംഭവിച്ച ആളുകളുടെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതിനാലാണ് സഹോദരങ്ങളെ നാം നിരന്തരമായി തൗഹീദിനെ കുറിച്ച് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്താണ് ഇവരെപ്പോഴും തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ആ തൗഹീദ് ശരിയായിട്ടില്ലെങ്കിൽ ഈ നമസ്കാരമോ അവന്റെ സക്കാത്തോ അവന്റെ നോമ്പോ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതിനാൽ ആ നമസ്കാരത്തിന് ആദ്യമായി അവനുണ്ടായിരിക്കേണ്ട ഷർത്ത് അവൻ മുസ്ലിമായിരിക്കുക, പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അക്കിലുണ്ടായിരിക്കുക എന്നുള്ളതിന് നിബന്ധനയാണ്, അഥവാ ബുദ്ധി ഉണ്ടായിരിക്കുക. ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകൾക്ക് നമസ്കാരം നിർബന്ധമില്ല, അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ബുദ്ധിക്ക് മാന്ദ്യമുള്ള ആളുകൾക്ക് നമസ്കാരം നിർബന്ധമില്ല. നമസ്കാരത്തിന്റെ രണ്ടാമത്തെ നിബന്ധനയാണ്, അല്ല എല്ലാ അമലുകളുടെയും നിബന്ധന അതിൽപ്പെടും. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ തമീസ്, അവർ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ചു മനസ്സിലാക്കാൻ ഉതകുന്ന പ്രായം നമസ്കാരത്തിന്. നമുക്കറിയാം 7 വയസ്സാകുമ്പോഴാണ് കുട്ടികളോട് നമസ്കാരത്തിനായി കൽപ്പിച്ചു തുടങ്ങേണ്ടത്. അവർ മാന്യമായ നല്ല രീതിയിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് 7 വയസ്സാകുമ്പോഴാണ്. ശേഷം 10 വയസ്സായി അവർ നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരടിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്, അഥവാ അവർ നമസ്കാരത്തിന് പരിശീലിപ്പിക്കുകയാണ്. ഈ പ്രായം, ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമും അഖ്ലും തമീസും എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കാനുള്ള അടിസ്ഥാനപരമായ നിബന്ധനകളാണ്. ശേഷം നമസ്കാരത്തിന് മാത്രമായുള്ള നിബന്ധനകളുണ്ട്, അതിനെക്കുറിച്ച് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് പണ്ഡിതന്മാർ പ്രധാനമായും ഈ മൂന്നെണ്ണത്തിന് പുറമെ 6 എണ്ണമായി എണ്ണിയതായി കാണാം. അതിലൊന്നാമതായി അവർ പറയുന്നു ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ല അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് നമസ്കാരത്തിന്റെ നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിൽ പറയുന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹകും ശത്റ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നിന്റെ മുഖം നീ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിച്ചുകൊണ്ട് നീ നമസ്കരിക്കണം. വഹൈസുമാ കുന്തും നീ എവിടെയായിരുന്നാലും ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും, ലോകത്തിൽ നീ അമേരിക്കയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ ഏത് ദിക്കിലായിരുന്നാലും മുസ്ലിമിന് തിരിയാനുള്ളത് ഒരേ ഒരു ദിശ മാത്രമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫവല്ലു വുജൂഹക്കും ശത്റഹു, അതിന്റെ ദിശയിലേക്ക് അഥവാ മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് വേണം നിങ്ങൾ തിരിഞ്ഞ് നമസ്കരിക്കാൻ. അപ്പോൾ ആരെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചില്ല എങ്കിൽ, സഹോദരങ്ങളെ, മനഃപൂർവ്വം ഒരാൾ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അത് നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെടുന്നതാണ്, നിബന്ധനയിൽപ്പെടുന്നതാണ്. നമസ്കാരത്തിന്റെ നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് അവർ ഒഴിവാക്കി കഴിഞ്ഞാൽ അവന്റെ നമസ്കാരം തന്നെ ബാത്തിലായി പോകും. അതിനാൽ ഇസ്തിഖ്ബാലുൽ ഖിബല അവന്റെ ഷർത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഅബയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കഅബയെ കാണുന്ന ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ കഅബയെ കാണാത്ത നമ്മളെ പോലെയുള്ള ദൂരസ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ഇജ്മാ കൊണ്ട് ഏക അഭിപ്രായമാണ്, അവർ ആ ദിശയിലേക്ക് തിരിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അതല്ലാതെ കൃത്യമായി കഅബയിലേക്കായാൽ മാത്രമേ അത് നമസ്കാരം സ്വീകരിക്കപ്പെടൂ എന്ന് ആരും തന്നെ പണ്ഡിതന്മാരിൽ പറഞ്ഞിട്ടില്ല, മറിച്ച് ആ ദിശയിലേക്കാണ് തിരിയുക എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് സഹീഹായി വന്നിരിക്കുന്നു, അന്നഹു ബസത യദൈഹി യുംന വൽ യുസ്ര, അദ്ദേഹം തന്റെ ഇടതും വലതും കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുകയുണ്ടായി. സുമ്മ ഖാല ഫല്ലി ബൈനഹുമാ കൈഫ മാശിയത, ഇതിനിടയിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിസ്കരിച്ചുകൊള്ളുക. അഥവാ നാം നിസ്കരിക്കുന്ന പടിഞ്ഞാറിൽ നിന്നും അല്പം ഇടത്തോട്ടോ അല്ലെങ്കിൽ അല്പം വലത്തോട്ടോ തെറ്റിപ്പോയാൽ നമ്മുടെ നമസ്കാരം ബാത്തിലായി പോകുകയില്ല എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വിഷയത്തിൽ ഉണ്ടാകുന്ന കടുംപിടുത്തം സഹോദരങ്ങളെ, അത് അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമുക്ക് നേരെ പരമാവധി നേരെ നമസ്കരിക്കാം, പക്ഷേ നാം എപ്പോഴെങ്കിലും അങ്ങനെ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് നമ്മുടെ നമസ്കാരം ബാത്തിലാകുകയില്ല. ഇതെല്ലാ പണ്ഡിതന്മാരും ഇജ്മാ ഉള്ള ഏകാഭിപ്രായമുള്ള കാര്യമാണ്. പണ്ഡിതന്മാരിൽ ആരും തന്നെ അല്പം തെറ്റിപ്പോയാൽ അത് നമസ്കാരം ബാത്തിലായി പോയി എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുകയില്ല. അതിനാൽ തന്നെ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ അവർ നമസ്കരിക്കുന്ന സമയത്ത് അവരുടെ ഖിബല ചോദിച്ചറിയൽ നിർബന്ധമാണ്. ആ ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടായിരിക്കണം അവർ നമസ്കരിക്കേണ്ടത്. ഇനി യാത്രക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവൻ ആദ്യം തന്നെ നേർക്കാൻ തോന്നുന്ന പോലെ നിസ്കരിക്കാൻ പാടില്ല, മറിച്ച് ആ നാട്ടിലുള്ള ആളുകളോട് ചോദിക്കണം എവിടെയാണ് ഖിബല. ഇനി അവനെ അങ്ങനെ ആരെയും കാണാൻ സാധിക്കാത്ത ഒരു സ്ഥലത്താണ് അവൻ നമസ്കരിക്കേണ്ടി വരുന്നതെങ്കിൽ, ആരുമില്ല നമസ്കാരത്തിന്റെ സമയം കഴിയുന്നത് ഒരാരെയും അവന് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവൻ അവന്റെ ഇജ്തിഹാദിൽ പരിശ്രമിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് അലാമത്തുകളുണ്ട്, ആ സൂചനയെ നോക്കിക്കൊണ്ട് അതിന്റെ വെളിച്ചം മനസ്സിലാക്കിക്കൊണ്ട് നേരെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അവൻ അങ്ങനെ നമസ്കരിക്കാം. ഇനി അങ്ങനെ അവൻ തെറ്റിപ്പോകുകയാണെങ്കിൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രശ്നമില്ല. എന്നാൽ നാട്ടുകാരനായ ഒരാൾ അവൻ ഖിബല തെറ്റി നേരെ ബാക്കോട്ടാണ് തിരിഞ്ഞ് നമസ്കരിച്ചത്, പിന്നീട് ഒരാൾ വന്ന് പറഞ്ഞു ഈ നമസ്കരിച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? മാറ്റി നമസ്കരിക്കണം എന്ന് നാം അറിയുക. ഇത് നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട നിബന്ധനകളിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ രണ്ടാമതായി നമസ്കാരത്തിന്റെ നിർബന്ധമായ നിബന്ധനയിൽപ്പെട്ടതാണ് ദുഹൂലുൽ വഖ്ത്, സമയമാകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിലുള്ള മുഴുവൻ അമലുകളും അത് കൃത്യമായി മുനവ്വമാണ്, കൃത്യമായി ചിട്ടപ്പെടുത്തപ്പെട്ടതാണ്. എല്ലാത്തിനും ചിട്ടയുണ്ട്. നമ്മൾ നമസ്കരിക്കുന്നതിന് സമയമുണ്ട്, നോമ്പെടുക്കുന്നതിന് മാസമുണ്ട്, സക്കാത്ത് കൊടുക്കുന്നതിന് അതിന്റെ നിസാബുണ്ട്, അളവുണ്ട്, വർഷത്തിൽ ഒരിക്കലാണ്. ഹജ്ജിന് സമയമുണ്ട്, ഏതെങ്കിലും മാസത്തിൽ പോയാൽ ഹജ്ജ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, അവന്റെ ദീനിൽ മുഴുവൻ കാര്യങ്ങളും കൃത്യമായ ചിട്ടയോടെയാണ്. അപ്പോൾ അവന്റെ അവൻ നിശ്ചയിച്ച ഏറ്റവും വലിയ അമലായ നമസ്കാരത്തിൽ എത്രമാത്രം ചിട്ടയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതല്ലേ, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ഒരു സമയം നിശ്ചയിച്ച ഗണ്ഡിതമായ ഒരു കാര്യമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഖ്ത് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഈ ആയത്ത് വിശദീകരിച്ച ഈ ആയത്ത് ഇത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാം വരികയും ഓരോ നമസ്കാരത്തിന്റെയും ആദ്യത്തെ വഖ്തും അതിന്റെ അവസാനത്തെ വഖ്തിലും വന്ന് നമസ്കാര ഇമാമായി നമസ്കരിക്കുകയും അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഫജറിന് ഫജറിന്റെ വഖ്തുണ്ട്, ദുഹറിന് ദുഹറിന്റെ സമയമുണ്ട്, അസറിനും മഗ്‌രിബിനും ഇശായിനും എല്ലാം കൃത്യമായ സമയമുണ്ട്. ഒരു നമസ്കാരവും അതിന്റെ മുന്നിൽ നമസ്കരിക്കാൻ സാധിക്കുകയില്ല. ഒരു നമസ്കാരം ദുഹർ, അത് സൂര്യൻ മധ്യത്തിൽ നിന്നും പടിഞ്ഞാറോട്ടേക്ക് തെറ്റുന്നതിന് മുമ്പ് ഒരാൾക്കും തന്നെ ലുഹർ നമസ്കരിച്ചാൽ അത് ലുഹർ നമസ്കാരം സ്വീകരിക്കുകയില്ല. അവൻ യാത്രയിൽ ആണെങ്കിൽ പോലും ലുഹറിന്റെ സമയം കഴിഞ്ഞാലല്ലാതെ അവൻ അസറും ലുഹറും കൂടി ജമ ചെയ്യാൻ പോലും സാധിക്കുകയില്ല, അഥവാ ലുഹറിന് മുമ്പ് അത് ലുഹർ സാധിക്കുകയില്ല. അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവൻ മഗ്രിബ് നമസ്കരിക്കുക എന്നുള്ളത് അവൻ യാത്രയിലാണെങ്കിൽ പോലും അത് സാധിക്കുകയില്ല. മഗ്രിബും ഇശായും അവൻ ജമ ചെയ്ത് കൂട്ടി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് മഗ്രിബ് കഴിഞ്ഞിട്ട് വേണം എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് നമസ്കാരത്തിന് അതിന് കൃത്യമായ വക്തുണ്ട്. ഓരോന്നിനും ഫജറിന്റെ വക്തുണ്ട്. സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരാൾ ഫജർ നമസ്കരിക്കുക എന്നുള്ളത് അവൻ അനുവദനീയമല്ല, മറിച്ച് അതിന് മുന്നെയാണ് അവൻ നമസ്കരിക്കേണ്ടത് എന്ന് നാം വളരെയധികം കൃത്യമായി മനസ്സിലാക്കുക. ഒരിക്കലും തന്നെ സമയമാവാതെ നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ ഇതിൽ ഒരുപാട് അലംഭാവം കാണിക്കുകയാണ് മുസ്ലിം ഉമ്മത്ത്. അവർ പലരും നമസ്കരിക്കുന്നത് നമസ്കാരം അതിന്റെ സമയം കഴിഞ്ഞിട്ടാണ്. എത്രയോ ചെറുപ്പക്കാരായ ആളുകൾ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അവർ നമസ്കാരം പതിവായി നമസ്കരിക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്, അഥവാ ഫജ്ർ. സ്ഥിരമായി ഫജ്ർ നമസ്കരിക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഒരുവൻ കൃത്യമായി നിശ്ചയിക്കുകയാണ് ഞാൻ സൂര്യൻ ഉദിച്ചതിന് ശേഷം പതുക്കെ നമസ്കരിക്കുന്നു എന്ന് ഉറപ്പിച്ചുകൊണ്ട് രാത്രി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, അങ്ങനെയാണ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ കുഫറിലേക്ക് വരെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽ വരാൻ എത്തിയേക്കാം. കാരണം അവൻ നിർബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു സമയത്തിൽ നിന്നും തെറ്റിച്ചു പോവുകയാണ്. അതൊരിക്കലും തന്നെ പാടില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കി, പക്ഷെ അവൻ ഉറങ്ങിപ്പോയി, അവനെ ഉറക്കം അവൻ വരികയുണ്ടായി, ക്ഷീണം കൊണ്ടോ മറ്റോ രോഗം കൊണ്ടോ മറ്റോ അങ്ങനെ വരികയാണെങ്കിൽ അതിൽ അവന് കുഴപ്പമില്ല. അവൻ ഉടൻ തന്നെ അത് സലാഹായി നമസ്കരിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ നിശ്ചയിച്ചുകൊണ്ട് അവനങ്ങനെ നമസ്കാരം പിന്തിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ അപകടമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മറിയമിൽ അത്തരക്കാരായ പിന്മുറക്കാരെ കുറിച്ച് അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളെ കുറിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫും, അവർക്ക് ശേഷം ഒരു കൂട്ടം വരാനുണ്ട്. എന്താണ് അവർ? അവർ നമസ്കാരം അത് പിന്തിപ്പിക്കുന്ന, അത് നശിപ്പിച്ച് കളയുന്ന ആളുകളാണ്, നമസ്കാരത്തെ ഇല്ലാതാക്കി കളയുന്ന ആളുകളാണ്. അവരുടെ ദേഹേച്ഛകൾ അവർ പിൻപറ്റുന്ന ആളുകളാണ്. അവർ പിന്നീട് ഗയ്യിനെ കണ്ടുമുട്ടും എന്ന് അല്ലാഹു പറയുകയാണ്. ഗയ്യിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, നരകത്തിലെ ഒരു താഴ്വരയാണ് ഗയ്യ് എന്ന് പറയുന്നത്. അഥവാ നമസ്കാരം പിന്തിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്, അവരുടെ ശഹവത്തുകളെ ദേഹേച്ഛകളെ പിൻപറ്റിക്കൊണ്ട് ഉറങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് അങ്ങനെ മറ്റുള്ള വിനോദങ്ങൾ കണ്ടുകൊണ്ട് കളിയും മറ്റും അതുപോലെ ഒരുപാട് ഹറാമുകളിലെല്ലാം അങ്ങനെ വൈകിപ്പിച്ചുകൊണ്ട് അവരങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് അത് പിന്നീട് നരകമാണ് അവരൊരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര ഗൌരവമുള്ള കാര്യമാണ്, നാം നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടിൽ നമ്മുടെ മക്കൂലിയത്തിലുള്ള നമ്മുടെ താഴെയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ വളരെയധികം ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇവരെല്ലാവരും അങ്ങനെ വീട്ടിൽ നിന്നും ഇങ്ങനെ നമസ്കാരം തെറ്റിച്ചു നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നാം കൃത്യമായി ഉപദേശിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരായ ആളുകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, എത്ര നിസ്സാരമായ അമലാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, കൃത്യമായി വളരെ പതുക്കെ തന്നെ ഒരാൾ നമസ്കരിച്ചാലും അത് കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റാണ് റബ്ബിന്റെ മുന്നിൽ നിൽക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വലിയ അവസരമായിട്ടാണ് മുസ്ലിം കാണേണ്ടത്. ഈ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച, ലോകങ്ങളെ സൃഷ്ടിച്ച റബ്ബ് അവന്റെ മുന്നിൽ അവനോട് സംസാരിക്കാനായി നമുക്ക് 10 മിനിറ്റ് അനുവദിച്ചു തന്നു എന്നുള്ളത് എത്ര വലിയ കാര്യമാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാനുള്ള അവസരമായിട്ട് കാണണം. ഒരിക്കലും തന്നെ നമുക്ക് വലിയൊരു കീറാമുട്ടിയായി, വലിയ പ്രയാസമായി നമസ്കാരത്തിന് കാണുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ രോഗത്തിന്റെ ലക്ഷണമാണ്, നിഫാഖിന്റെ ലക്ഷണമാണ്, കാപട്യത്തിന്റെ ലക്ഷണമാണ് നമസ്കാരത്തിൽ അങ്ങനെ അലസത ഉണ്ടാകുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ മുനാഫിഖീങ്ങളുടെ നിസ്കാരത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ലാ യസ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അവർ അല്പമല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയില്ല, അഥവാ മറ്റെന്തോ ചിന്തകളിൽ മുഴുകിയായിരിക്കും അവർ നമസ്കരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നാം വളരെ ഗൌരവത്തോടെ കാണണം. നമസ്കാരം അതിന്റെ വക്തിൽ തന്നെ നമസ്കരിക്കണം. വീടുകളിലുള്ള സ്ത്രീകൾ പല ആളുകളെയും കാണുന്നത് അവർ വീട്ടിലുള്ള മുഴുവൻ പണികളെല്ലാം കഴിച്ചുകൊണ്ട് അവസാനം അസറിന്റെ സമയമാകുമ്പോൾ നിസ്കാരക്കുപ്പായം എടുത്തിട്ടുകൊണ്ട് അവരങ്ങനെ അസർ നമസ്കരിക്കും. പിന്നീട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ആ ലുഹർ നമസ്കരിക്കും. പിന്നീട് ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ അസർ നമസ്കരിക്കാം എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ശരിയല്ല. മറിച്ച് ലുഹർ അല്ല അസർ എല്ലാം അതിന്റെ ആദ്യത്തെ വക്തിൽ തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ് അവർക്കുള്ളത്. ഒരിക്കലും തന്നെ അത് പിന്തിപ്പിച്ചു പോകുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്ന് ആ സ്ത്രീകൾ മനസ്സിലാക്കണം. അതുപോലെ വിനോദങ്ങൾക്ക് വേണ്ടി, ഫുട്ബോൾ കളികൾക്ക് വേണ്ടി, ക്രിക്കറ്റ് കളികൾക്ക് വേണ്ടിയെല്ലാം അത് കാണുകയും കളിക്കുകയും തുടങ്ങിയ വിനോദങ്ങൾക്ക് വേണ്ടി നമസ്കാരത്തെക്കുറിച്ച് അത് പാഴാക്കി കളയുന്ന ആളുകൾ, മഗ്രിബിന് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ നമസ്കരിക്കുന്നില്ല, മഗ്രിബും ഇശായുമില്ല, അവരായ പല കാര്യങ്ങൾക്ക് മുഴുകിയിരിക്കുകയാണ്. അല്ലെങ്കിൽ രാത്രിയോളം കളിച്ചുകൊണ്ട് ഫജ്ർ ഒഴിവാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫജ്ർ അവർക്ക് പിന്തിപ്പിച്ച് നമസ്കരിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, ഇതെല്ലാം കടുത്ത കാര്യങ്ങളാണ്. മറിച്ച് അങ്ങനെ അവൻ നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. അതിനാൽ കൃത്യമായി അതിന്റെ വക്തിൽ നമസ്കരിക്കുക. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ശർത്ത് നിബന്ധന, സിത്റുൽ ഔറ, നമ്മുടെ ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഓ ആദമിന്റെ സന്തതികളെ, ഖുദു സീനതകും, നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രങ്ങൾ സ്വീകരിക്കുക, ഇൻദ കുല്ലി മസ്ജിദ്, ഐ ഇൻദ കുല്ലി സല, ഓരോ നമസ്കാരത്തിലും നിങ്ങൾ നിങ്ങളുടെ അലങ്കാരത്തിന്റെ വസ്ത്രം സ്വീകരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിശദീകരിച്ചു തന്നു, ആണിന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കലിനിടയിലാണ്, ആണിന്റെ ഔറത്ത് മുട്ടുപൊക്കലിനിടയിലാണ്. എന്നാൽ അവൻ നമസ്കരിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അവന്റെ കഴുത്താൻ മറച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യുസല്ലി അഹദുക്കും ഫി സൗമിൽ വാഹിദ് ലൈസ അലാ ആതിഖിഹി മിൻഹു ശൈ, നിങ്ങളിൽ ഒരാളും തന്നെ ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കാൻ പാടില്ല. ലൈസ അലാ ആതിഖിഹി മിൻഹു ശൈ, അവന്റെ കഴുത്തിൽ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടല്ലാതെ. നമ്മുടെ പഴമക്കാരായ ആളുകൾ അവരങ്ങനെ നമസ്കരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ തുണിയെടുത്ത് നമസ്കരിക്കുകയാണെങ്കിലും അവരുടെ കഴുത്തിൽ അവരെന്തെങ്കിലും മറ്റൊരു തുണി ഇടുന്നത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നിർബന്ധമായിട്ടുള്ളതാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുഖവും അവരുടെ കൈകളും അത് രണ്ടും വെളിവാക്കിയാണ് അവൾ നമസ്കരിക്കേണ്ടത്. അന്യ പുരുഷന്മാർ അവരുടെ മുന്നിൽ ഉള്ള സമയങ്ങളിൽ ഒഴികെ, ചില സമയങ്ങളിലൊക്കെ ഹജ്ജിനൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് അവർക്ക് അന്യപുരുഷന്മാരുണ്ടെങ്കിൽ തവാഫിലാകട്ടെ നമസ്കാരത്തിലാകട്ടെ അന്യപുരുഷന്മാരുടെ മുന്നിൽ അവർക്ക് മുഖം മറക്കാവുന്നതാണ്. അതിൽ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ കൃത്യമായി നല്ല വസ്ത്രത്തോടുകൂടി നമസ്കരിക്കുക. പല ആളുകളെയും കാണാം, രാത്രി ഉറങ്ങി എണീച്ച അവന്റെ ട്രാക്ക് സൂട്ട് ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ അതുപോലെ ടീഷർട്ട് ഇട്ടുകൊണ്ടും അവനത് ആ മസ്ജിദിലേക്ക് പജർന്നു വരികയാണ്. അവൻ ഉറങ്ങിക്കഴിഞ്ഞ എല്ലാ തരത്തിലുള്ള മോശമായ അവസ്ഥകളിൽ അങ്ങനെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അതെല്ലാം അവൻ മസ്ജിദിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഒരിക്കലും അത് പാടില്ല. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ ഭൂമി നമ്മൾ ഏറ്റവും വലിയ ആ ഒരാളായി കാണുന്ന ഒരു വലിയ ഒരു ധനികനെ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനത്തുള്ള ഒരാളെ നാം കാണാൻ പോകുന്നുണ്ടെങ്കിൽ എത്ര ടിപ്ടോപ്പ് ആയിരിക്കും നമ്മൾ നമ്മുടെ വസ്ത്രം. എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കുക, ആകാശങ്ങളുടെ റബ്ബായ റബ്ബിന്റെ മുന്നിലേക്കാണ് ഞാൻ നമസ്കരിക്കാൻ പോകുന്നത്. ആ റബ്ബിന് മുന്നിൽ പോകുമ്പോൾ കേവലം ഔറത്ത് മറക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ വസ്ത്രം, നല്ല വസ്ത്രം തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ നമസ്കരിക്കുക എന്നുള്ളത് ആ നിസ്കാരത്തിനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് എന്നത് നാം ശ്രദ്ധിക്കുക. എത്ര എത്ര യുവാക്കളായ ആളുകളാണ് അവരുടെ ഔറത്ത് അവർക്ക് ജൂതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വെളിവായി പോകുകയാണ്. കാരണം അത്രയും താഴ്ത്തിയാണ് അവർ പാൻസ് ധരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ ആ ഉള്ളിലുള്ള വസ്ത്രം കണ്ടുപോകുകയാണ്, അല്ലെങ്കിൽ ഔറത്ത് തന്നെ കാണുന്ന അവസ്ഥ എത്രയോ ആളുകളിൽ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, അവരുടെ നമസ്കാരം ബാത്തിലായി പോകും. അവന്റെ മുട്ടുപൊക്കിളിനിടയിൽ ആ നമസ്കാരത്തിൽ ഒരിക്കലും തന്നെ വെളിവാകാൻ പാടുള്ളതല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നാലാമതായി പണ്ഡിതന്മാർ പറയുന്ന ഷർത്തിൽപ്പെട്ടതാണ്, നിബന്ധനയിൽപ്പെട്ടതാണ്, ഇദാലത്തു നജാസ, നജസായ കാര്യങ്ങൾ അത് നീക്കം ചെയ്യണം. അവന്റെ വസ്ത്രത്തിൽ നജസ്സുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം, അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. അതുപോലെ അവൻ നമസ്കരിക്കുന്ന സ്ഥലത്ത്, ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും അവൻ നജസ്സുകളെ നീക്കം ചെയ്യേണ്ടതാണ്. അവൻ നമസ്കരിക്കുന്ന സമയ സ്ഥലത്ത് യാതൊരു തരത്തിലും നജസ്സുണ്ടാകാൻ പാടില്ല. അവന്റെ വസ്ത്രവും ശരീരവുമെല്ലാം അവൻ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ നിന്റെ വസ്ത്രം ശുദ്ധീകരിക്കുക. ഇതിന് വിശദീകരിച്ച പല വിശദീകരണങ്ങളിൽ ഒന്ന് കാണാൻ സാധിക്കും, എല്ലാ നജസുകളിൽ നിന്നും നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നജസിൽ നിന്നൊരംശം നമ്മുടെ വസ്ത്രത്തിലാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മൂത്രം മലമൂത്ര വിസർജനത്തിന് ശേഷം കൃത്യമായി ശ്രദ്ധിക്കാത്ത ആളുകളെ കുറിച്ചിട്ട് അവിടുന്ന് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് ഒരു ഖബറിന്റെ മുന്നിലൂടെ പോകുകയാണ്. ഒരു ഖബർ, രണ്ട് ഖബറുകളുണ്ട്. അങ്ങനെ ഖബറിന്റെ മുന്നിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറഞ്ഞു, ഇന്നഹുമാ ലയുഅസ്സബാൻ, ദാ തീർച്ചയായും ഈ രണ്ട് ഖബറിലെ ആളുകളും ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമാ യുഅസ്സബാൻ ഫി കബീർ, അവർ നിങ്ങൾ വലിയ മൻപാപമായി കാണുന്ന വലിയ കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വ്യഭിചാരമോ ചെയ്തിട്ടല്ല അവർക്ക് ഇപ്പോൾ ഈ ഖബറിൽ ശിക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ, അതിലൊന്നാമത്തെ ആൾക്ക് ശിക്ഷകൾ ലഭിക്കുന്നത് നമീമത്തുമായി നടക്കുന്ന ആളുകളാണ്. ഒരാളിൽ നിന്ന് കേട്ടത് മറ്റേ ആളിൽ പറഞ്ഞുകൊണ്ട് ഫിത്നെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, അവരെക്കുറിച്ച് ഇസ്ലാം ശക്തമായി അവിടുന്ന് വിമർശിച്ചു പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളാണ് ഖബർ ശിക്ഷ ലഭിക്കാൻ വലിയ കാരണമാകുന്ന ഒരു വിഭാഗം. രണ്ടാമതായി ഇതാ പറയുന്നു, അമ്മൽ ആഖിറു ഫകാന ലായസ്തൻഫിഹു മിൻ ബൗലിഹി, രണ്ടാമത്തെ ആൾ ആ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് അവർ കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല, മലമൂത്രത്തിൽ നിന്ന് പലതും അവർ ശരീരത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ നമസ്കരിക്കുന്നത്. നമസ്കരിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ സഹോദരങ്ങളെ, അവൻ അശ്രദ്ധയിലായി അവൻ നമസ്കരിക്കുകയാണെങ്കിൽ അത് നമസ്കാരം ബാത്തിലായി പോകും. അതിനാൽ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകൾക്ക് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളെ പിശാചു ഒന്ന് വസ്വാസുണ്ടാക്കും. മൂത്രമായിട്ടുണ്ടോ, കഷ്ടമായിട്ടുണ്ടോ എന്നെല്ലാം അവൻ മനസ്സിൽ ചിന്തയിട്ടുകൊണ്ട് അത് നിരന്തരം വസ്വാസുണ്ടാക്കും. അങ്ങനെയുള്ള വസ്വാസുകൾക്ക് നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കാൻ പാടില്ല. മറിച്ച് കൃത്യമായി നാം ശ്രദ്ധിക്കുക, ശേഷം നമ്മൾ അതിലേക്ക് ശ്രദ്ധ കാണിക്കാതിരിക്കുക. എന്നാൽ ചില ആളുകൾക്ക് ഒരുപക്ഷെ മൂത്രവാർച്ച എന്നുള്ള ഒരു അസുഖമുണ്ട്. തലസുൽ ബൗൽ പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ വളരെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് കൃത്യമായി കഴിഞ്ഞതിന് ശേഷമായാലും ഒരുപക്ഷെ ഒരു മൂത്രം തുള്ളി വരിക എന്നുള്ളത് ഇതൊരു രോഗമായിട്ടാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത്തരക്കാരായ ആളുകൾക്ക് ഓരോ നമസ്കാരത്തിനും വുദു എടുക്കുക എന്നുള്ളതാണ്, അഥവാ ഒരു വുദു കൊണ്ട് അവർ രണ്ട് നമസ്കാരം നമസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. എന്നാൽ അവർക്ക് അതിൽ ഇളവുണ്ട്. അവർ അതിന് വേണ്ട കൃത്യമായ സജ്ജീകരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരത്തിന്റെ നിർബന്ധമായും ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട അതിന്റെ നിബന്ധനകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട നിബന്ധന, അത്തതഹൂറു മിനൽ ഹദസിൽ അക്ബരു വൽ അസ്ഗർ, ചെറുതും വലുതുമായ എല്ലാ അശുദ്ധികളിൽ നിന്നും അവൻ മുക്തമാകേണ്ടതുണ്ട്. ചെറുതും വലുതുമായ അശുദ്ധികൾ നമുക്കറിയാം, ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് മലമൂത്ര വിസർജനം, അതുപോലെ ഈ ശ്വാസം, ഇതെല്ലാം അവരെ ഉറുമുറി മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്, ചെറിയ അശുദ്ധികളിൽ പെട്ടതാണ്. അങ്ങനെ ചെറിയ അശുദ്ധിയിൽപ്പെട്ട ആളുകൾ അവർ ഉറു എടുക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർ നമസ്കാരം സ്വീകരിക്കുകയില്ല. മറിച്ച് അങ്ങനെ ചെറിയ അശുദ്ധിയുണ്ടായ ആളുകൾ അവർ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പ് ഉറു ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലു അല്ലാഹു സ്വലാത അഹദികും ഇദാ അഹദസ ഹത്താ യതവള്ള. ഹദസുണ്ടായ ആളുകൾ, ചെറിയ അശുദ്ധി സംഭവിച്ച ആളുകൾ, അവർ വുളു എടുക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ വലിയ അശുദ്ധി സംഭവിച്ച ആളുകൾ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട ആളുകൾ, അതുപോലെയുള്ള സംഭവങ്ങളിൽ ഉണ്ടായ ആളുകൾക്ക് അവർക്ക് വലിയ ശുദ്ധിയുള്ള വലിയ കുളി കുളിക്കേണ്ടതുണ്ട്. വലിയ ശുദ്ധി, അത് കുളിച്ച് നിർബന്ധമായി അവർ അതിൽ നിന്ന് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. കേവലം ഒതുകൊണ്ട് മാത്രം അത് ശുദ്ധിയാകുകയില്ല, മറിച്ച് അവന്റെ ശരീരം മുഴുവൻ അവൻ കുളിക്കേണ്ടതുണ്ട്. പല ആളുകൾക്കും ഈ കുളി എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. പല ആളുകളും മടി കൊണ്ട് പഠിക്കുന്നില്ല. സഹോദരങ്ങൾ അത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ അത് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. പൂർണ്ണം ആദ്യം തന്നെ ശരീരത്തിൽ ലൈംഗിക അവയവങ്ങൾ കൃത്യമായി വൃത്തിയാക്കുക, ശേഷം കൈ കഴുകിയതിന് ശേഷം ഒരു പൂർണ്ണമായ വുളു എടുക്കുക, കാല് മാത്രം ഒഴിച്ചിടുക, ശേഷം തലയിൽ മൂന്ന് തവണ കോരി ഒഴിക്കുക, ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കൃത്യമായി വെള്ളം എത്തിയിട്ടുണ്ട് ഉറപ്പുവരുത്തിക്കഴിഞ്ഞു, പിന്നീട് മാറി നിന്നുകൊണ്ട് നിങ്ങൾ കാല് കഴുകിയാൽ നിങ്ങളുടെ പൂർണ്ണമായ ഗുസ്ല് അത് ജനാബത്തിന്റെ കുളി പൂർണ്ണമായി. ഇങ്ങനെയാണ് ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇത് ഓരോ നമസ്കാരത്തിലും അവന് ജനാബത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അവൻ വരേണ്ടതാണ്. അവൻ കൃത്യമായി കുളിച്ചുകൊണ്ടാണ് വരേണ്ടത്. അവൻ കൃത്യമായി മനസ്സിലാക്കുക, അത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആറാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നിയ നിയ്യത്തുണ്ടാക്കുക എന്നുള്ളതാണ്. അതും ദീനിലുള്ള എല്ലാ അമലുകൾക്കും നിർബന്ധമായി വേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമല്ല അമാലു ബിന്നിയ വഇന്നമാ ലികുല്ലി മ്രീൻ മാനവ. തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി മ്രീൻ മാനവ, ഓരോ ആളുകൾക്കും അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് ലഭിക്കുക. കേവലം ആളുകളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പരാതി പറയുന്നതിന് വേണ്ടി, അങ്ങനെ അവൻ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നു, യാതൊരു ശ്രദ്ധയുമില്ല, ഒരു നിയ്യത്തുമില്ല, അങ്ങനെ അവൻ നമസ്കരിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. മറിച്ച് നാം നമ്മുടെ കുട്ടികളെ പോലും പഠിപ്പിക്കേണ്ടതുണ്ട്, നിങ്ങളൊരിക്കലും ഞങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് നമസ്കരിക്കേണ്ടത്. കാരണം അവർക്ക് അങ്ങനെ ശീലമുണ്ടായിക്കഴിഞ്ഞാൽ അതും ഒരു മോശം ശീലമായി പോകും. മറിച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രമായി നമസ്കരിക്കാനുള്ള ശീലം കുട്ടികളെ ചെറുതൊട്ട് തന്നെ പഠിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ നിയ്യത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ നിയ്യത്ത് അത് അതിന്റെ സ്ഥാനം കൽബിനാണ്, ഹൃദയത്തിലാണ് നമുക്ക് നിയ്യത്ത് വേണ്ടത്. ഹൃദയത്തിൽ കൃത്യമായ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടാകുകയാണ് വേണ്ടത്, ഞാനിതാ ജുമാ നമസ്കരിക്കാൻ പോകുകയാണ് എന്നവൾ പറയേണ്ടതില്ല, മറിച്ചത് ഹൃദയത്തിൽ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ അസർ നമസ്കരിക്കാനുള്ള ഹൃദയത്തിൽ ഉണ്ടാകുക. നമ്മൾ ഓരോ അമല് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. നമ്മുടെ നോമ്പാവട്ടെ, നമ്മുടെ ഏത്തിക്കാഫാവട്ടെ, നമ്മുടെ ഏതേത് അമലുകളാകട്ടെ, നമ്മുടെ ഹൃദയത്തിൽ നിയ്യത്തുണ്ടാകുക. എന്നാൽ നാവുകൊണ്ട് നിയ്യത്ത് പറയുക, ചൊല്ലി പറയുക എന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവർ അവിടുത്തെ ഏറ്റവും അവിടെ നന്നായി പിൻപറ്റിയ ഖുലഫാ റാഷിദീങ്ങളോ അല്ല മറ്റു സഹാബികളോ അല്ല നമ്മുടെ ഇമാമിങ്ങളോ ആരും തന്നെ പറഞ്ഞു തരാത്ത ഒരു പുത്തൻ ആചാരമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നമസ്കാരം ഞാൻ ഫർള് നമസ്കരിക്കുകയാണ്, നാലിറക്കായത്താണ്, അത് ഇങ്ങനെ അദാണ് അല്ലെങ്കിൽ സവാണ് എന്നെല്ലാം പ്രത്യേകം പറഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളത് യാതൊരു പുത്തൻ ആചാരമാണ്, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അതിൽ നമുക്ക് നിർബന്ധമായി പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ദീനിൽ വിജ്ഞാനം നൽകുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ജനങ്ങൾക്ക് ഏതേത് കാര്യമാണോ അള്ളാഹു നിർബന്ധമാക്കിയത് ആ കാര്യത്തിന്റെ ആ അമലിന്റെ ഇൽമ് പഠിക്കൽ, അതിന്റെ വിജ്ഞാനം നേടൽ, അത് അവന് നിർബന്ധമാണ്. നമസ്കാരം നമുക്ക് നിർബന്ധമാണെന്ന് അറിയാത്തതായി മുസ്ലിം ഉമ്മത്തിൽ ആരുമില്ല. അപ്പോൾ ആ നമസ്കാരം അത് സ്വീകരിക്കപ്പെടാൻ അതിന് നിബന്ധനകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ കൃത്യമായി പഠിക്കണം. അതുപോലെ തന്നെ ആ നമസ്കാരം ബാത്തിലാക്കി കളയുന്ന ചലനങ്ങളും കാര്യങ്ങളും ഉണ്ട്, അത് നാം പഠിക്കേണ്ടതുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദിക്റുകൾ ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നിർബന്ധ അമലുകളും ഇതുപോലെ നാം ശ്രദ്ധിച്ചു പഠിക്കേണ്ടതുണ്ട്. ഓരോ മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നാം പരിശ്രമിക്കുക സഹോദരങ്ങളെ. നമ്മുടെ ദീനിയായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ അതുപോലെയുള്ള ക്ലാസുകൾ ഇതിനെല്ലാം തന്നെ നാം അതിനുവേണ്ടി നാം തയ്യാറാകുക, അതിൽ പഠിക്കുന്നതിന് നാം മുമ്പോട്ട് വരിക. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ ആദ്യമായി നമ്മളോട് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ നമസ്കാരത്തെ കുറിച്ചാണ്, നമ്മുടെ ദീനിന്റെ വിഷയങ്ങളെ കുറിച്ചാണ്. അതല്ലാതെ നമ്മൾ ദുനിയാവിൽ എത്ര സമ്പാദിച്ചു, എത്ര വലിയ വീടുണ്ടാക്കി, അല്ലെങ്കിൽ എത്ര എത്ര ഇങ്ങനെയുള്ള കാറുകൾ വാങ്ങി, ഇതൊന്നും ചോദ്യമില്ല സഹോദരങ്ങളെ. ഇതെല്ലാം കേവലം ദുനിയാവിൽ നിനക്ക് ജീവിക്കാനുള്ള ഈ കുറഞ്ഞ വർഷം 60-70 വർഷം നീ ജീവിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പ് മാത്രമാണ്. അതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയോ അതിനെക്കുറിച്ചൊന്നും യാതൊരു ചോദ്യമോ നാളെ ആഹ്റത്തിലില്ല. മറിച്ച് ആഹ്റത്തിലുള്ള ചോദ്യം മുഴുവൻ സഹോദരങ്ങൾ നമ്മുടെ ദീനിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ആ ദീനിന്റെ കാര്യം അത് പാഴാക്കിക്കൊണ്ട് ദുനിയാവിന് പിന്നിൽ നാം പോകുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അവന്റെ ദീനിൽ നല്ല വിജ്ഞാനം ലഭിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാ ഇനി മുതൽ നമ്മുടെ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിന് തൊട്ട് ശേഷമുള്ള ആഴ്ച നാം നമ്മുടെ ജുമുഅ അത് 12:40 തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. പരിസരവാസികളായ കുട്ടികളും മറ്റും അതുപോലെയുള്ള നേരത്തെ പോകേണ്ട ആളുകളുള്ളതിനാൽ നാം നേരത്തെ തുടങ്ങി നേരത്തെ അവസാനിപ്പിക്കാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജുമുഅക്ക് എത്തുന്നവർ ആ നേരത്തെ തന്നെ എത്തുക. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജുമുഅക്ക് വരുന്ന ആളുകളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്താൻ ആ മസ്ജിദിന്റെ കവാടങ്ങളിൽ മലക്കുകൾ ഉണ്ടായിരിക്കും. ആദ്യം വരുന്ന ആളുകൾ ആദ്യം രേഖപ്പെടുത്തും. അവസാനം ഖതീബ് മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ ആ മലക്കുകൾ അത് പൂട്ടിവെക്കും. പിന്നീട് അവർ ഖുതുബ കേൾക്കാൻ ഇരിക്കുകയായി. അവർ പിന്നീട് വരുന്ന ആളുകളെ കുറിച്ച് എഴുതുകയില്ല, അഥവാ ജുമുഅയുടെ ഫളൽ അവൻ ലഭിക്കുകയില്ല. അതിനാൽ സഹോദരങ്ങളെ, ജുമുഅയുടെ ഫളൽ ലഭിക്കണമെങ്കിൽ ഇമാം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് തന്നെ നാം സ്ഥാനം പിടിച്ചിരിക്കേണ്ടതാണ്. നമുക്കറിയുമോ ജുമുഅയുടെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വഖ്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശുറൂഖ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വഖ്താണ്. അതാണ് ജുമുഅയുടെ ആദ്യത്തെ മണിക്കൂർ എന്ന് പറയുന്നത്. അതാണ്, അല്ലാതെ മസ്ജിദിൽ ആദ്യം 12 മണിക്ക് എത്തിയാൽ ആ ഒട്ടകത്തിന് അർത്ഥ കൂലി കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് നമുക്ക് സാധിക്കുന്ന ആളുകൾ തലഫുകളിൽപ്പെട്ട സഹാബികളിൽപ്പെട്ട ആളുകൾ അവർ ആദ്യത്തെ വക്തിൽ എത്തുന്ന ആളുകളാണ്. നാം ഈ വരുന്ന വക്ത് അതിന്റെ അവസാനത്തെ വക്താണ്. ഒരു കോഴിമുട്ട മാത്രം ദാനം സദക്ക ചെയ്താലുള്ള കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുടെ ഈദിന്റെ ദിവസമാണ്. ഈദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട ദിവസമാണ്. ആ ദിവസത്തിൽ നേരത്തെ എത്താൻ ഇബാദത്ത് ചെയ്യാൻ നാം ശ്രദ്ധിക്കുക, ഓരോ ആളുകളും ഉണ്ടാക്കുക. ഖതീബിനെ മാത്രമാണ് ഏറ്റവും അവസാനം വരെ സുന്നത്ത് എന്നുള്ളത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ, കഴിവതും നേരത്തെ. ജോലികൾ ഉണ്ടാവുന്ന ആളുകൾ ഉണ്ടാകാം, പല പ്രയാസങ്ങൾ കൊണ്ട് വൈകുന്ന ആളുകൾ ഉണ്ടാകാം. ഒരിക്കലും തന്നെ നാം നമ്മുടെ അലസത കാരണം വൈകിപ്പിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിനാ മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന. അല്ലാഹുമ്മ അല്ലിനാ മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വ റിസ്ഖൻ തയ്യിബ വ അമലൻ മുതഖബ്ബല. اللهم اصلح احوال المسلمين في كل مكان. اللهم اصلح احوال المسلمين في كل مكان. اللهم اصلح احوال المسلمين في كل مكان. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وهذا والله تعالى عالم، وصلى الله على نبينا وسلم.